ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചോ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചോ ഏതെങ്കിലും വിധത്തിലുള്ള സംശയം താങ്കളുടെ ഹൃദയത്തിൽ ആരെങ്കിലും കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ പുസ്തകം നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ദാനിയേൽ പ്രവചനമാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പഠനം താങ്കൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നു എന്ന് കത്തുകളിലൂടെയും ഫോണിലൂടെയും നേരിട്ട് കണ്ടും ഞങ്ങളെ അറിയിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഇതുവരെ അങ്ങനെ ഒരു കാര്യം അറിയിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം അറിയിക്കുന്നത് ഞങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും, പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ഓർക്കുമല്ലോ, ഒരു കത്തെഴുതി അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോണിലൂടെ ഫോൺ വിളിച്ച് ഞങ്ങളോട് ഈ പഠനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചാലും. നാം പുതിയൊരു പഠനത്തിലേക്കാകുന്നു ഇന്നു മുതൽ പ്രവേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കാം, ഏത് പുസ്തകം തുടങ്ങിയാലും ഞാൻ അങ്ങനെ തന്നെയാകുന്നു പറയുന്നതെന്ന്. ശരിയാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സാധാരണ പറയുന്നതിനേക്കാൾ കുറെ കൂടെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, എബ്രായ ലേഖനം. റോമർക്കെഴുതിയ ലേഖനത്തെപ്പോലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായർക്കെഴുതിയ ലേഖനം. റോമർക്കെഴുതിയ ലേഖനത്തിലെ ചിന്താവിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഒന്നാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ പൗലോസ് വളരെ കൃത്യമായി അവിടെ പറയുന്നു, നമ്മുടെ ആത്മരക്ഷ വിശ്വാസത്താൽ മാത്രമാകുന്നു എന്ന്. ക്രിസ്തുവിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് താണ നിലവാരത്തിലുള്ള ചിന്താഗതി ഇന്ന് നിലവിലുണ്ട്. പ്രത്യേകമായി വളരെ ഒരു അറിയപ്പെടുന്ന പുസ്തകം എഴുതിയല്ലോ, അതിൻ്റെതായ ചലച്ചിത്രവും വന്നതോടുകൂടി അനേക ക്രിസ്തു വിശ്വാസികൾ, ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്തീയ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന അനേകരും ചിന്താക്കുഴപ്പത്തിലാണ്. അങ്ങനെയുള്ള ഈ കാലയളവിൽ എബ്രായർക്കെഴുതിയ ലേഖനം ഇന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ലേഖനം തന്നെയാണ്. മനുഷ്യനോട് കർത്താവായ യേശുക്രിസ്തുവിനെ തുലനപ്പെടുത്തി ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. എബ്രായ ലേഖനത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ പഠനം നമുക്ക് ആത്മീയ പോഷണം നൽകുന്ന ഒന്നാണ്. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയ സത്യങ്ങളെക്കുറിച്ചും ഉള്ള അറിവിൽ വളരുവാൻ ഈ ലേഖനം നമ്മെ വളരെയേറെ സഹായിക്കുന്നതാണ്. ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിന്റെ ഏറ്റവും ഉന്നതമായ മഹത്വമാണ് ഈ ലേഖനത്തിന്റെ വിഷയം. പുതിയ നിയമത്തിൽ ഈ ലേഖനത്തിൽ മാത്രം ക്രിസ്തുവിനെ അവന്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ പദവിയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ പറഞ്ഞ പല കാരണങ്ങളാലും നാം മുൻപോട്ടിനും പഠിക്കുന്ന വിവിധങ്ങളായ കാരണങ്ങളാലും ഈ പുസ്തകം, ഈ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നു എന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി കഴിയുമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുന്നതിനു മുൻപ് ഒരു പ്രാവശ്യമോ ഒന്നിലധികം പ്രാവശ്യമോ ഒറ്റയിരുപ്പിൽ എബ്രായ ലേഖനം വായിക്കുവാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ശ്രദ്ധിച്ചു വായിക്കണം. എന്തെങ്കിലും മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതായി തോന്നിയാൽ ആ ഭാഗം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വിശദീകരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. ഇനിയും ഇതിന്റെ എഴുത്തുകാരൻ ആരായിരുന്നു എന്നുള്ളത് ഒരു വലിയ വിവാദ വിഷയമായി എന്നും ഇരുന്നിട്ടുണ്ട്. മാനുഷിക എഴുത്തുകാരൻ ആരാകുന്നു എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നില്ല. പൗലോസിന്റെ മറ്റ് ലേഖനങ്ങളിൽ നാം കാണുന്നതുപോലെ തന്റെ പേര് ഇവിടെ പറയുന്നില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് ഈ ലേഖനം എഴുതിയത് എന്ന് വിശ്വസിക്കുന്നവരും പൗലോസ് അല്ല ഇതിന്റെ എഴുത്തുകാരൻ എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. രണ്ടു കൂട്ടരും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിവാദപരമായ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ താൽപര്യപ്പെടുത്തില്ല. എന്തായിരുന്നാലും മാനുഷിക എഴുത്തുകാരൻ ആരാകുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. എബ്രായർക്കെഴുതിയ ലേഖനം ദൈവനിശ്വാസ്യമായതിനാൽ തിരുവചനത്തിലെ ഒരു ഭാഗമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവചനത്തിലേക്ക് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും അതിലുണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ പറയുന്നത് എഴുത്തുകാരൻ തടവിലായിരുന്നു എന്നത്രേ. 13-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത് തിമത്തിയോസ് തന്റെ സഹപ്രവർത്തകനായിരുന്നു എന്നാണ്. ഇതല്യയിൽ നിന്നാണ് ലേഖനം എഴുതിയത് എന്ന് 13-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നൊക്കെ പൗലോസ് അപ്പോസ്തലനായിരിക്കാം ഈ ലേഖനത്തിന്റെയും എഴുത്തുകാരൻ എന്നത്രേ എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ ചില സ്ഥലങ്ങളിൽ പൗലോസ് അപ്പോസ്തോലൻ എഴുതിയ ചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് പൗലോസ് തന്നെയാകുന്നു ഇതെഴുതിയത് എന്നത്രേ. ബർന്നബാസ് എഴുതിയെന്നും മറ്റ് പല ആളുകൾ എഴുതിയതെന്നും പറയുന്ന അനേകം ചിന്താഗതികളുണ്ട്. അതെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ അഭിപ്രായം. ഈ എഴുത്തിന്റെ രീതി മാറ്റുന്നതിന്, പേര് ചേർക്കാതെ എഴുതിയതിന് പ്രത്യേക കാരണങ്ങളുണ്ടായിരിക്കാം. ഏതായാലും ആ വിഷയം അത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനി ഇതെഴുതിയ കാലം പരിശോധിച്ചാൽ എഴുത്തുകാരനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളതിനാൽ ഈ ലേഖനം എഴുതപ്പെട്ട കാലം പ്രത്യേകമായി പ്രാധാന്യമർഹിക്കുന്നു. ഈ ലേഖനം എഴുതപ്പെട്ട സമയം യെരുശലേം ദേവാലയം നിലനിന്നിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ AD 70 മുമ്പാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം AD 70 യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. പൗലോസ് അപ്പോസ്തലൻ മരിച്ച് ആ കാലത്തിനുള്ളിൽ മൺമറയുകയും ചെയ്തിരുന്നു. എന്നാൽ AD 70 ശേഷമാണ് ലേഖനം എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള വാദങ്ങളുമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ലേഖനത്തിന്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ ഏകദേശം നേരത്തെ പറയുകയുണ്ടായി. എബ്രായർക്ക് എഴുതിയ ലേഖനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചോ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചോ ഏതെങ്കിലും വിധത്തിലുള്ള സംശയം താങ്കളുടെ ഹൃദയത്തിൽ ആരെങ്കിലും കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഈ പുസ്തകം നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. 13 പ്രാവശ്യം ഈ ലേഖനത്തിൽ തുലനാത്മകമായി മറ്റ് ചിലതിനേക്കാൾ ശ്രേഷ്ഠനായി ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് ന്യായപ്രമാണം നല്ലതായിരുന്നു എന്നാണ്. എന്നാൽ ക്രിസ്തുവിന്റെ കീഴിലുള്ള കൃപ അതിനേക്കാൾ ഉത്തമമാണ്. അതുപോലെ തന്നെ വരുവാനിരിക്കുന്ന മഹത്വം ഏറ്റവും ഉത്തമമായിരിക്കുകയും ചെയ്യും. ഉത്തമമായതിനെയാണ് എബ്രായർക്കെഴുതിയ ലേഖനം വെളിപ്പെടുത്തുന്നത്. പൂർണ്ണത എന്നർത്ഥം വരുന്ന വാക്ക് 15 പ്രാവശ്യം ഈ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ലേഖനം നമ്മെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ്. ഈ ഉത്തമമായ മാർഗത്തെക്കുറിച്ച് 2 വാക്യങ്ങൾ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ ഇവിടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നാം അവനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ആവശ്യമാകുന്നു. തുടർന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. എബ്രായർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോൾ വാസ്തവത്തിൽ നാം അതാണ് ചെയ്യുന്നത്. നാം കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ പോകുകയാണ്. ശരിക്കും മനസ്സിലാക്കുവാൻ ഉള്ള ആ ഉദ്ദേശത്തോടുകൂടി ഏതൊരു വിശ്വാസിക്കും ചെയ്യുവാൻ കഴിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമത്രേ കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളത്. അതില്ലാതെ ഒരു ക്രിസ്തുവിശ്വാസിയായിരിക്കുവാൻ സാധ്യമല്ല. ഇനി ഞാൻ 1-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഇന്ന് നമുക്ക് ആദ്യത്തെ വാക്യം മാത്രമേ പഠിക്കുവാൻ സമയമുള്ളൂ. നിങ്ങൾ 1-ാം അധ്യായം ഒന്ന് എടുക്കുമല്ലോ. ഈ ലേഖനത്തിന്റെ ആദ്യത്തെ ഭാഗം ഉപദേശപരമായിട്ടുള്ളതാണ്. പഴയ നിയമ വ്യവസ്ഥിതിയേക്കാൾ ക്രിസ്തു ശ്രേഷ്ഠനാകുന്നു അഥവാ നല്ലവനാകുന്നു എന്ന് ആദ്യത്തെ 10 അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നു. നോക്കിക്കേ, 13 അധ്യായങ്ങൾ മാത്രമുള്ള ഈ ലേഖനത്തിൽ 10 അധ്യായങ്ങൾ ഒരേ ചിന്താഗതിയാകുന്നു നമ്മുടെ മുൻപിൽ നിരത്തുന്നത്. അടുത്ത ഭാഗത്ത് പ്രായോഗികമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു നല്ല പ്രയോജനങ്ങളും കർത്തവ്യങ്ങളും കൊണ്ടുവരുന്നു എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ താൻ സാധാരണ ഈ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ആദ്യം ഉപദേശപരമായ കാര്യം, പിന്നീട് പ്രായോഗികമായ കാര്യം. റോമാലേഖനം എടുത്താൽ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ഉപദേശപരമായ കാര്യങ്ങൾ, 12 മുതലുള്ള അധ്യായങ്ങളിൽ പ്രായോഗികമായ കാര്യങ്ങൾ. ഗലാത്തി ലേഖനം എടുത്താലും അത് തന്നെ നാം കാണുന്നു. എഫേസ്യ ലേഖനത്തിലും 6 അധ്യായങ്ങൾ മാത്രമുള്ള ആ ലേഖനത്തിൽ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഉപദേശപരം, 4, 5, 6 അധ്യായങ്ങൾ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ. പൗലോസ് അപ്പോസ്തലനാണ് ഈ ലേഖനവും എഴുതിയത് എന്ന് ചിന്തിക്കുവാനുള്ള മറ്റൊരു കാരണം ഇതത്രേ. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ ലേഖനത്തിന്റെ മാനുഷിക എഴുത്തുകാരൻ ആരാകുന്നു എന്നതിനേക്കാൾ ഇത് ദൈവവചനമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. അത് മറന്നുപോകണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനമാണ് നാം പഠിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ മുഖ്യ എഴുത്തുകാരനായിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ മാനുഷിക എഴുത്തുകാരനും എഴുതപ്പെട്ട കാലവും അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന കാര്യം മറക്കണ്ട. ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ ലേഖനങ്ങളിൽ ഒന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ ഊന്നിപ്പറഞ്ഞിരിക്കുന്ന ഈ ലേഖനം നമ്മെ ക്രിസ്തുവിനോട് ഏറ്റവും അടുപ്പിക്കുവാൻ സഹായകരമായ ഒരു ലേഖനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളിൽ തന്നെ നമുക്ക് ആശ്രയിച്ച് യോഹനാന്റെ സുവിശേഷം 16:12 പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ ക്രിസ്തുവിനുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും എന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകാം. ഈ ലേഖനം യഹൂദ വിശ്വാസികളെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതാകുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യഹൂദ വിശ്വാസികൾ എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് യഹൂദന്മാരിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തികൾ. അവർ ഒരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. ന്യായപ്രമാണ വ്യവസ്ഥിതി അവസാനിച്ചു. ഒരിക്കൽ വളരെ അർത്ഥവത്തായിരുന്ന ദൈവാലയത്തിലെ യാഗങ്ങൾ ഇപ്പോൾ അർത്ഥമില്ലാത്തതായി തീർന്നിരുന്നു. ദൈവം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വിശ്വാസി ഇപ്പോൾ അനുഷ്ഠിക്കുന്നത് പാപമായി തീർന്നിരിക്കുന്നു എന്ന് ഈ ലേഖനം വ്യക്തമാക്കുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വിശ്വാസി ഇപ്പോൾ അനുഷ്ഠിച്ചാൽ അത് പാപമായി തീർന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം. വിശദീകരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിലെ വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഏത് കാലത്തും ഏത് ജാതിയിലും പെട്ട ക്രിസ്തുവിശ്വാസികൾക്ക് വളരെ പ്രയോജനമുള്ളതാണ് ഇതിലെ ഉപദേശങ്ങളെങ്കിലും ഈ ലേഖനം പ്രത്യേകമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യഹൂദമതത്തിൽ നിന്നും ക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് വന്ന വിശ്വാസികളെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതാകുന്നു. ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇത് വളരെ അർത്ഥവത്തായ ഒരു ലേഖനമാണ്. എന്നിരുന്നാലും ഇത് എബ്രായ വിശ്വാസികളെ ഉദ്ദേശിച്ച് എഴുതിയതാണെന്ന കാര്യം എല്ലായ്പ്പോഴും നാം ഇത് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന് പറയുന്നത് എബ്രായക്കാർക്ക് പ്രത്യേകം അർത്ഥവത്തായ കാര്യമായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. അതുതന്നെ 1:1 വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. ഈ വാക്യവും ഈ ലേഖനം തന്നെയും ദൈവം എന്ന വാക്കോടുകൂടി ആരംഭിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ പുസ്തകം ചില പ്രത്യേക തത്വങ്ങളിന്മേലാണ് നിൽക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ പോലെ എബ്രായ ലേഖനത്തിലും ദൈവത്തിന്റെ അസ്തിത്വത്തെ തെളിയിക്കുവാൻ ശ്രമിക്കുന്നില്ല. ദൈവമുണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകവും എബ്രായ ലേഖനവും വിശ്വസിച്ചുകൊണ്ടാകുന്നു മുന്നേറുന്നത്. ദൈവത്തിന്റെ അസ്തിത്വത്തെ തെളിയിക്കുവാൻ വേദപുസ്തകം ശ്രമിക്കുന്നില്ല എന്ന് എപ്പോഴും ഓർക്കുക. ദൈവമുണ്ടെന്ന് മനുഷ്യരെ ഏതെങ്കിലും വാദഗതികളിലൂടെ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമമല്ല വേദപുസ്തകത്തിൽ. നിങ്ങൾ പർവ്വതങ്ങൾ കാണുമ്പോഴും കടൽക്കരയിൽ ചെന്ന് വിശാലമായ സമുദ്രത്തിലേക്ക് നോക്കുമ്പോഴും ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ഒരു സൃഷ്ടാവായ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ താങ്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ താങ്കൾക്ക് സാരമായ എന്തോ കുഴപ്പമുണ്ട്. 19 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ നാം കാണുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. പ്രിയ സുഹൃത്തെ, സൃഷ്ടിക്കപ്പെട്ട ലോകം സൃഷ്ടാവിനെക്കുറിച്ച് യാതൊന്നും താങ്കളോട് പറയുന്നില്ലെങ്കിൽ താങ്കളുടെ ചിന്തയിൽ എന്തോ സാരമായ തകരാറുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. മൂഢനാണ് ദൈവമില്ല എന്ന് തന്റെ ഹൃദയത്തിൽ പറയുന്നത്. സങ്കീർത്തനക്കാരൻ ഈ കാര്യം പ്രത്യേകം 14 സങ്കീർത്തനത്തിലും 53 സങ്കീർത്തനത്തിലും പറഞ്ഞിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 1 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം കാണുന്ന രണ്ടാമത്തെ കാര്യം ദൈവം അരുളിച്ചെയ്തിരിക്കുന്നു എന്നതാണ്. ദൈവം ബുദ്ധിയുള്ള ഒരു വ്യക്തിയാകുന്നു എന്ന്, അവൻ മനുഷ്യജാതിക്ക് ഒരു അളവ് വരെ ബുദ്ധി നൽകിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവങ്കിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചിട്ടില്ല എങ്കിൽ നാം അതിനായി കാത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു എന്നത്ര എന്റെ അഭിപ്രായം. സൃഷ്ടാവിന് സൃഷ്ടികളായ നമ്മോട് പറയുവാനായിട്ട് അനേക കാര്യങ്ങളുണ്ട് എന്നത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അതേ സുഹൃത്തെ, അവൻ നമ്മോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കുള്ള വെളിപ്പാട് ദൈവനിശ്വാസ്യമായ തിരുവചനമാകുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം ദൈവനിശ്വാസ്യമാകുന്നു എന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 1 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ 10 അധ്യായത്തിൽ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ആ അരുളപ്പാട് പഴയ നിയമത്തിലെ അരുളപ്പാടുകളാണ്. ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ പ്രാവീണ്യം ലഭിച്ചിരുന്ന ഒരാളാണ് ഇതെഴുതിയിട്ടുള്ളത്. ഇതിന്റെ ഭാഷ ഒരു മനോഹരമായ ഭാഷയാണ്. വളരെ മൃദുലമായി തോന്നുന്ന നല്ല ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത് ഒഴുക്കുള്ള ഭാഷ. ഇവിടെ പറയുകയാണ്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ന്. ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും എന്നതിന് സമാന ഉച്ചാരണമുള്ള രണ്ട് വാക്കുകളാണ് എഴുത്തുകാരൻ ഉപയോഗിച്ചിട്ടുള്ളത്. മൂലഭാഷയിൽ കവിതയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ നല്ല ശൈലിയിലാണ് വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഭാഷയുടെ ഭംഗി മാത്രമല്ല ഉള്ളത്, ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രസ്താവന കൂടിയാകുന്നു എന്ന് നാം ഇത് പഠിക്കുമ്പോൾ നമുക്ക് കാണാം. ഭാഗം ഭാഗമായിട്ട്, സമയത്തെ നാം ചിന്തിക്കുന്നത് പോലെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം മോശയിൽ കൂടി സംസാരിച്ചു. അതിനു മുൻപ് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാമിനോട് ദൈവം സ്വപ്നത്തിൽ കൂടിയും കർത്താവിന്റെ ദൂത സഞ്ചയത്തിൽ കൂടിയും സംസാരിച്ചു. അതെ, എന്നാൽ അവൻ അബ്രഹാമിനോട് സംസാരിച്ചപ്പോൾ താൻ മോശയോട് സംസാരിച്ച കാര്യങ്ങൾ അവനോട് പറഞ്ഞില്ല. ദൈവം ന്യായപ്രമാണത്തെക്കുറിച്ച് യാതൊന്നും അബ്രഹാമിനോട് അരുളിച്ചെയ്തില്ല. അവൻ അബ്രഹാമിന് 10 കൽപ്പനകൾ നൽകിയില്ല. എന്നാൽ പിന്നീട് ദൈവം മോശയോട് 10 കൽപ്പനകൾ പറഞ്ഞുകൊടുത്തു. ദൈവം ദാവീദിനോട് അവന്റെ വംശത്തിലൊരു രാജാവ് വരുമെന്നും അവൻ ലോകരക്ഷകനായിരിക്കുമെന്നും അരുളി ചെയ്തിട്ടുണ്ട്. ദാവീദ് വൃദ്ധനായപ്പോൾ തന്റെ വംശത്തിൽ ഒരു രാജാവ് വരുമെന്നും അവൻ തന്റെ രക്ഷകനായിരിക്കുമെന്നും സ്വയം പറഞ്ഞിട്ടുണ്ട്. ആ സൂചന ദൈവം മോശയ്ക്ക് കൊടുത്തില്ല. ആ കാര്യം ദൈവം അബ്രഹാമിനോട് പറഞ്ഞില്ല. എന്നാൽ ഇസ്രായേലിന് ഭൌമികനായ ഒരു രാജാവ് ഉണ്ടായിരിക്കരുതെന്നും ദൈവം അവരുടെ രാജാവായിരിക്കുമെന്നും പറയുന്ന ഒരു ന്യായപ്രമാണം ദൈവം മോശയ്ക്ക് കൊടുത്തു. ദൈവത്താൽ ഭരിക്കപ്പെടുന്ന, അതായത് ദൈവം രാജാവായിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വംശം, വർഗം തന്റെ ജനമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ദൈവം മനുഷ്യഹൃദയത്തെ അറിഞ്ഞിരുന്നു. സമയം വന്നപ്പോൾ ഇസ്രായേലിനും അവർക്ക് ചുറ്റുപാടുമുള്ള ജാതികളെപ്പോലെ ഒരു രാജാവിനെ വേണമെന്ന് തോന്നിത്തുടങ്ങി. അവർ അതിന് നിർബന്ധം പിടിച്ചു. അങ്ങനെയുള്ള സമയത്ത് ദൈവം എപ്രകാരം പ്രവർത്തിച്ചു എന്ന് കാണുന്നത് മനോഹരമായ ഒരു കാര്യമത്രേ. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു എന്ന് 106 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ നാം വായിക്കുന്നു. മശിഹായായ രക്ഷകനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് ശരിയായ ഒരു രീതിയാണ് ദൈവം ഉപയോഗിച്ചത്. ഇവിടെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് ദൈവം തന്റെ സത്യം മുഴുവൻ അബ്രഹാമിന് കൊടുത്തില്ല എന്നാണ്. എന്നാൽ പിന്നീടുള്ള സംവത്സരങ്ങളിൽ ദൈവം പല വ്യക്തികളോട് ഇടപെട്ടപ്പോൾ അതിനോട് ദൈവം കൂട്ടുകയാണ് ചെയ്തത്. ഓരോരോ കാര്യങ്ങൾ കൂട്ടി, അഥവാ കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തി അവർക്ക് കൊടുത്തു. കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. വേദപുസ്തകത്തിൽ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നതിന് ക്രമാനുഗതമായ ഒരു പുരോഗതി കാണുവാൻ കഴിയും. വിവിധമായിട്ട് എന്ന് നാം പിന്നീട് വായിക്കുന്നു, ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും എന്ന്. ദൈവം തന്റെ സത്യം വെളിപ്പെടുത്തുവാൻ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. സ്വപ്നങ്ങളിൽ കൂടി ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ മോശയ്ക്ക് അവൻ ന്യായപ്രമാണം കൊടുത്തു. പിന്നീട് യോശുവയ്ക്ക് അവൻ ചില വാഗ്ദത്തങ്ങൾ നൽകി. ദൈവം സ്വപ്നങ്ങളിൽ കൂടി സംസാരിച്ചു, ദൈവം ന്യായപ്രമാണത്തിൽ കൂടി സംസാരിച്ചു, ദൈവം സാദൃശ്യങ്ങളിൽ കൂടി സംസാരിച്ചു, ദൈവം ആചാരങ്ങളിൽ കൂടി സംസാരിച്ചു, ചരിത്രത്തിൽ കൂടി സംസാരിച്ചു, കവിതയിൽ കൂടി സംസാരിച്ചു, അവൻ പ്രവചനങ്ങളിൽ കൂടി സംസാരിച്ചു. ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ട് 45 എഴുത്തുകാരെ ഉപയോഗിച്ച് തന്റെ വചനം നമുക്കവൻ അറിയിച്ചു തരുന്നതിനായി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചു. എബ്രായ ലേഖന എഴുത്തുകാരൻ വളരെ മനോഹരമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും, ഇത്രമാത്രം വ്യത്യസ്തരായ ആളുകൾ എഴുതിയിട്ടും വേദപുസ്തകം ഇത്ര മനോഹരവും ശ്രദ്ധേയവുമായ പുസ്തകമായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഷേക്സ്പിയറുടെ പുസ്തകങ്ങൾ മാനുഷികമായ രീതിയിൽ ശ്രേഷ്ഠമായ എഴുത്തുകളാണ്. എന്നാൽ ആ പുസ്തകങ്ങൾ മുഴുവനും എഴുതിയത് ഷേക്സ്പിയർ മാത്രമാണ്. ഒരേ തലയിൽ നിന്ന് വന്ന ചിന്തകൾ. എന്നാൽ വേദപുസ്തകം എഴുതുവാനായി ദൈവം അനേകം എഴുത്തുകാരെ ഉപയോഗിച്ചു. വ്യത്യസ്തമായ പശ്ചാത്തലവും വ്യത്യസ്ത കഴിവുകൾ, വ്യത്യസ്ത പദവികളുള്ളവരെ ദൈവം ഉപയോഗിച്ചു. അവരിൽ ഒരാളായിരുന്ന ശിമോൻ പത്രോസിന് ഗ്രീക്ക് ഭാഷ നല്ല വശമില്ലായിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും ദൈവം പത്രോസിനെ തന്റെ ലേഖനങ്ങൾ എഴുതുവാൻ ഉപയോഗപ്പെടുത്തി എന്ന് നാം കാണുന്നു. എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ഗ്രീക്ക് ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ഒരുവനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഗലാത്യർക്ക്, കൊരിന്ത്യർക്ക് അതുപോലെ പല ലേഖനങ്ങൾ എഴുതിയപ്പോൾ തികച്ചും പ്രായോഗികമായ കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ അവർക്കെഴുതി. അവർ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ മനോഹരവും വളരെ പാണ്ഡിത്യമുള്ളവർ ഉപയോഗിക്കുന്നതുമായിരുന്നു. ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് തെളിയിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നുവെങ്കിൽ പ്രശ്നം ദൈവത്തിന്റേതല്ല, നാട്ടുകാരുടേതല്ല, താങ്കളുടേതാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിന്റെ അടുത്ത് വരണമെങ്കിൽ ആ വ്യക്തി ആദ്യമായി ദൈവമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. അല്ല എങ്കിൽ ദൈവം ദൈവം എന്ന് പറഞ്ഞ് ആവശ്യത്തിന്റെ മുഖത്ത് ദൈവത്തിന്റെ അടുത്ത് ചെന്നാൽ എന്താ പ്രയോജനം? ദൈവം പണ്ട് പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്ന് നാം വായിച്ചു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പിതാക്കന്മാർ ആരാണ്? അവർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോശുവ, മോശ, ദാവീദ്, യെശയ്യാവ്. ഈ നീണ്ട നിര പിതാക്കന്മാരെക്കുറിച്ച് നാം വായിക്കുന്നു. എന്നാൽ അവർ വാസ്തവത്തിൽ എന്റെ പിതാക്കന്മാരാണോ? അവർ താങ്കളുടെ പിതാക്കന്മാരുമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും തങ്ങളുടെ പിതാക്കന്മാർ എന്ന് വിളിച്ചിരുന്ന ഒരു ജനത്തിനാണ് ഇത് എഴുതിയത് എന്ന് വ്യക്തമത്രേ. അതുകൊണ്ടാണ് ഇതിനെ എബ്രായർക്കെഴുതിയ ലേഖനം എന്ന് വിളിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അവൻ ജാതികളുടെ ദൈവമാകുന്നു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഇവിടെ പറഞ്ഞു, പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്ന്. ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്ന ആളാണ് ഒരു പ്രവാചകൻ. ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നതിൽ അവന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും പറയുവാൻ കഴിയും. പ്രവാചകന്മാരായിരുന്ന പല ആളുകളിൽ കൂടി ദൈവം സംസാരിച്ചു. അവർ ശ്രേഷ്ഠമായ ദൂത് നൽകിയ ശ്രേഷ്ഠരായ ആളുകളായിരുന്നു. പഴയ നിയമം നമുക്ക് നൽകുന്നതിൽ അവരെല്ലാം ഉപയോഗപ്പെട്ടിരിക്കുന്നു. എങ്കിലും അവരിൽ കൂടി നമുക്ക് ഭാഗികമായ വെളിപ്പാടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. എന്നാൽ ദൈവം അന്തിമമായി സംസാരിച്ചിരിക്കുന്നു എന്ന കാര്യം തുടർന്ന് നാം കാണുന്നതത്രേ. അത് അവന്റെ പുത്രനിൽ കൂടി പൂർണവും ആവശ്യത്തിനുതകുന്നതുമായ വിധം അവൻ സംസാരിച്ചു എന്നാണ്. എത്ര മനോഹരമായ ഒരു ആരംഭമാണ് എബ്രായ ലേഖനത്തിൽ നാം കാണുന്നതല്ലേ. മുൻപോട്ട് പഠിക്കുമ്പോൾ കൂടുതൽ പ്രയോജനപ്പെടട്ടെ. പ്രാർത്ഥനയോടുകൂടി തുടർന്നുള്ള പഠനങ്ങൾ ശ്രദ്ധിച്ചാലും പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ തിരുവചനത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി, ദൈനംദിനം നടത്തുവാൻ ശക്തമായ വചനം ഞങ്ങൾ അർഹിക്കുന്നതായ ആ വിധത്തിൽ തന്നെ ഉപയോഗിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ പഠനം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആത്മീയ ഉണർവിനും വളർച്ചയ്ക്കും മുഖാന്തരമാക്കി തീർക്കണമേ. കർത്താവെ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നതോർത്ത് സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും തുടർന്നും അവിടുത്തെ കൃപയിൽ നിലനിൽപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
എബ്രായ ലേഖന പഠനത്തിന്റെ വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കൊടുത്തു.